ചാറ്റ് നോയറിന്റെ പ്രഭു. ജർമ്മൻ സൈന്യങ്ങൾ ഫ്രാൻസിലൂടെ കടന്നുപോയ കാലത്തായിരുന്നു അത്. യുവ റിപ്പബ്ലിക്കിന്റെ തകർന്ന സൈന്യങ്ങൾ വടക്കൻ ഭാഗത്തേക്ക് വടക്കോട്ടും ലിറിന്റെ തെക്കോട്ടും ഒഴുകിപ്പോയ കാലായിരുന്നു അത്. ആയുധധാരികളായ മൂന്ന് വിശാലമായ അരുവികൾ നദിയിൽ നിന്ന് പതുക്കെ എന്നാൽ അപ്രതിരോധ്യമായി ഒഴുകി ഇപ്പോൾ വടക്കോട്ടും പിന്നീട് തെക്കോട്ടും വളഞ്ഞുപുളഞ്ഞു വിഭജിച്ച് ഒന്നിച്ചു ചേർന്ന്, പക്ഷേ എല്ലാം ഒന്നിച്ച് പാരീസിനു ചുറ്റും ഒരു വലിയ തടാകമായി. ഈ തടാകത്തിൽ നിന്ന് ചെറിയ അരുവികൾ ഒഴുകി ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ട് ഒലിയോണിലേക്കും മൂന്നാമത്തേത് പടിഞ്ഞാറോട്ട് നോർമാണ്ടിയിലേക്കും. ഡെപ്പിലെ തിരമാലകളിലേക്ക് ആഴത്തിൽ കുതിരപ്പുറത്ത് കയറിയപ്പോൾ പല ജർമ്മൻ സൈനികരും ആദ്യമായി കടൽ കണ്ടു. തങ്ങളുടെ രാജ്യത്തിന്റെ സുന്ദരമായ മുഖത്ത് അപമാനത്തിന്റെ ചക്രം വെട്ടിമാറ്റുന്നത് കണ്ടപ്പോൾ ഫ്രഞ്ചുകാരുടെ ചിന്തകൾ കറുത്തതും കൈപേറിയതുമായിരുന്നു. അവർ യുദ്ധം ചെയ്തു, അവർ അതിരുകടന്നവരായിരുന്നു. ആ കൂട്ടം കൂടിയ കുതിരപ്പട, ആ എണ്ണമറ്റ കാലാൾപ്പടയാളികൾ, വൈദഗ്ധ്യമുള്ള തോക്കുകൾ, അവർക്കെതിരെ തലയിടാൻ ശ്രമിച്ചു. ബറ്റാലിയനുകളിൽ അവരുടെ ആക്രമണകാരികളെ തോൽപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ മാൻഡോ മനുഷ്യനോ അല്ലെങ്കിൽ പത്ത് മുതൽ പത്ത് വരെ അവർ അവരുടെ തുല്യരായിരുന്നു. ധീരനായ ഒരു ഫ്രഞ്ചുകാരൻ സ്വന്തം നദിക്കര വിട്ട ദിവസം ഒരു ജർമ്മൻ റൂ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ യുദ്ധങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇടയിൽ അനിയന്ത്രിതനായി മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു വശത്ത് കൊലപാതകവും മറുവശത്ത് ക്രൂരമായ പ്രതികാരവും ഉള്ള വ്യക്തികളുടെ ഒരു യുദ്ധം. ഇരുപത്തിനാല് ഡാഷ് സ്വരചിഹ്നം ആ മധു പോസൻ കാലാൾപ്പടയിലെ കേണൽ വോൺ ഗ്രഹാം ഈ പുതിയ വികസന സമയത്ത് കഠിനമായി കഷ്ടപ്പെട്ടു. ലിയാണ്ടറിലെ ചെറിയ നോർമൻ പട്ടണത്തിൽ അദ്ദേഹം ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ ഔട്ട്പോസ്റ്റുകൾ ജില്ലയിലെ ഗ്രാമങ്ങളിലും ഫാംഹൌസുകളിലും വ്യാപിച്ചു. ഒരു ഫ്രഞ്ച് സേനയും അദ്ദേഹത്തിൽ നിന്ന് 50 മൈൽ അകലെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാവിലെ തോറും അദ്ദേഹത്തിന് നൂറ്റാണ്ടുകളായി അവരുടെ പോസ്റ്റുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരിക്കലും മടങ്ങിവരാത്ത ഭക്ഷണം തേടുന്ന സംഘങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു കറുത്ത റിപ്പോർട്ട് കേൾക്കേണ്ടി വന്നു. അപ്പോൾ കേണൽ കോപാകുലനായി പുറപ്പെടും. ഫാംസ്റ്റേഡുകൾ കത്തുകയും ഗ്രാമങ്ങൾ വിറക്കുകയും ചെയ്യും. എന്നാൽ അടുത്ത ദിവസം രാവിലെയും അതേ നിരാശാജനകമായ കഥ പറയാനുണ്ടായിരുന്നു. തനിക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞാലും തന്റെ അദൃശ്യ ശത്രുക്കളെ അയാൾക്ക് കുലുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അത് അത്ര കഠിനമായിരിക്കാൻ പാടില്ലായിരുന്നു. കാരണം പദ്ധതിയിലും പ്രവൃത്തിയിലും പൊതുവായുള്ള ചില അടയാളങ്ങളിൽ നിന്ന് ഈ അതിക്രമങ്ങളെല്ലാം ഒരൊറ്റ ഉറവിടത്തിൽ നിന്നാണെന്ന് ഉറപ്പായിരുന്നു. കേണൽ വോൺ ഗ്രഹാം അക്രമം പരീക്ഷിച്ചു, അത് പരാജയപ്പെട്ടു. സ്വർണം കൂടുതൽ വിജയിച്ചിരിക്കാം. വിവരങ്ങൾക്ക് 500 ഫ്രാങ്കുകൾക്ക് പണം നൽകുമെന്ന് അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിൽ വിദേശത്ത് പ്രസിദ്ധീകരിച്ചു. പ്രതികരണമൊന്നുമില്ല, പിന്നെ 800. കർഷകർ അക്ഷയരായിരുന്നു. പിന്നീട് കൊല്ലപ്പെട്ട ഒരു കോർപ്പറലിന്റെ കീഴിൽ അദ്ദേഹം 1000 ആയി ഉയർന്നു. അങ്ങനെ ഫാം തൊഴിലാളിയായ ഫ്രാങ്കോയിസ് റോജന്റെ ആത്മാവിനെ വാങ്ങി. അദ്ദേഹത്തിന്റെ നോർമൻ സേവനം ഫ്രഞ്ച് വിദ്വേഷത്തേക്കാൾ ശക്തമായ അഭിനിവേശമായിരുന്നു. ആരാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറയുന്നു. പ്രഷ്യൻ കേണൽ തന്റെ മുന്നിലുള്ള നീലനിറമുള്ള എലിമുഖമുള്ള ജീവിയെ വെറുപ്പോടെ നോക്കി ചോദിച്ചു. അതെ കേണൽ, അത് ആ 1000 ഫ്രാങ്കുകളാണ്. കേണൽ, നിങ്ങളുടെ കഥ പരീക്ഷിക്കപ്പെടുന്നതുവരെ അത് ഒരു സ്യൂ അല്ല. വരൂ, എന്റെ ആളുകളെ കൊന്നത് ആരാണ്? അത് ചാരു നോയറിലെ കൗണ്ട് യൂസ്റ്റസ് ആണ്. നീ കള്ളം പറയുന്നു, കേണൽ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഒരു മാന്യനും ഒരു പ്രഭുവും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. കർഷകൻ തോളിൽ കുലുക്കി. നിങ്ങൾക്ക് കൗണ്ട് അറിയില്ലെന്ന് എനിക്ക് വ്യക്തമാണ്. കേണൽ, ഇത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്. നിങ്ങളത് പരീക്ഷിക്കണമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ചാറ്റുനോയറിന്റെ കൗണ്ട് ഒരു കഠിന മനുഷ്യനാണ്. ഏറ്റവും നല്ല സമയത്ത് പോലും അദ്ദേഹം ഒരു കഠിന മനുഷ്യനായിരുന്നു. എന്നാൽ അടുത്തിടെ അദ്ദേഹം ഭയങ്കരനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മകന്റെ മരണമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ നിയമത്തിന് വിധേയനാണെന്നും അദ്ദേഹത്തെ പിടികൂടിയതായും പിന്നീട് ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അദ്ദേഹം മരണത്തെ നേരിട്ടുവെന്നും നിങ്ങൾക്കറിയാം. അത് കൗണ്ടിന്റെ ഏക മകനായിരുന്നു. തീർച്ചയായും അത് അദ്ദേഹത്തെ ഭ്രാന്തനാക്കിയെന്ന് നാമെല്ലാവരും കരുതുന്നു. തന്റെ കർഷകരോടൊപ്പം അദ്ദേഹം ജർമ്മൻ സൈന്യത്തെ പിന്തുടരുന്നു. അദ്ദേഹം എത്ര പേരെ കൊന്നുവെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫോർഡുകളിൽ കുരിശുമുറിക്കുന്നത് അദ്ദേഹമാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ വീടിന്റെ അടയാളമാണ്. അത് സത്യമായിരുന്നു. കൊല്ലപ്പെട്ട നൂറ്റാണ്ടുകളിലെ ഓരോരുത്തരുടെയും പുരികങ്ങൾക്ക് കുറുകെ ഒരു വേട്ടക്കത്തി പോലെ ഒരു സൾട്ട് കുരിശു മുറിച്ചിരുന്നു. കേണൽ തന്റെ ഉറച്ച പുറം വളച്ച് മേശപ്പുറത്ത് കിടന്നിരുന്ന ഭൂപടത്തിനു മുകളിലൂടെ ചൂണ്ടുവിരൽ ഓടിച്ചു. ചാറ്റോ നോയറിന് 4 ലീഗുകളിൽ കൂടുതൽ ദൂരമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കിലോമീറ്റർ. കേണൽ, നിങ്ങൾക്ക് ആ സ്ഥലം അറിയാം. ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. കേണൽ വോൺ ഗ്രഹാം മണി മുഴക്കി. ഈ മനുഷ്യന് ഭക്ഷണം നൽകുകയും അവനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുക, അദ്ദേഹം സർജന്റിനോട് പറഞ്ഞു. എന്നെ എന്തിനാണ് തടഞ്ഞുവെക്കുന്നത് കേണൽ? എനിക്ക് ഇനി പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഒരു ഗൈഡായി ആവശ്യമില്ല. ഒരു ഗൈഡായി? പക്ഷേ ഞാൻ അവന്റെ കൈകളിൽ അകപ്പെട്ടാൽ കൗണ്ട്. ഓ കേണൽ, പ്രഷ്യൻ കമാൻഡർ അവനെ കൈവീശി. ക്യാപ്റ്റൻ ബാൽഗാർട്ടനെ ഉടൻ എന്റെ അടുത്തേക്ക് അയക്കുക, അദ്ദേഹം പറഞ്ഞു. സമൻസിന് മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ മധ്യവയസ്കനായ, കനത്ത താടിയിലുള്ള, നീലക്കണ്ണുള്ള, വളഞ്ഞ മഞ്ഞ മീശയും ഇഷ്ടിക ചുവപ്പ് നിറമുള്ള മുഖവുമുള്ള, ഹെൽമെറ്റ് മറച്ചിരുന്ന ആനക്കൊമ്പ് വെള്ളയായി മാറിയ ഒരു മനുഷ്യനായിരുന്നു. അയാൾക്ക് കഷണ്ടിയും തിളങ്ങുന്നതും ഇറുകിയതുമായ തലയോട്ടിയുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു കണ്ണാടിയിലെന്ന പോലെ മീശ ട്രിം ചെയ്യുന്നത് ഈ സപ്റ്റനുകളുടെ പ്രിയപ്പെട്ട മെസ്സ് തമാശയായിരുന്നു. ഒരു സൈനികനെന്ന നിലയിൽ അദ്ദേഹം മന്ദഗതിയിലായിരുന്നു, പക്ഷേ വിശ്വസനീയനും ധീരനുമായിരുന്നു. കൂടുതൽ ധീരനായ ഒരു ഉദ്യോഗസ്ഥൻ അപകടത്തിൽപ്പെട്ടാൽ കേണലിന് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയും. ഡബിൾ ക്വോട്ട്: ക്യാപ്റ്റൻ, ഇന്ന് രാത്രി നീ ഷാഡോണോ നോയറിലേക്ക് പോകും, അദ്ദേഹം പറഞ്ഞു. ഒരു ഗൈഡിനെ നൽകിയിട്ടുണ്ട്. നീ കൗണ്ടിനെ അറസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുവരും. രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നാൽ ഉടനെ അവനെ വെടിവെക്കുക. എത്ര പേരെ ഞാൻ കൊണ്ടുപോകണം കേണൽ? ശരി, നമ്മൾ ചാരന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മൾ വഴിയിലാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നതിനു മുമ്പ് അയാളുടെ നേരെ ചാടി വീഴുക എന്നതാണ് നമ്മുടെ ഏക അവസരം. ഒരു വലിയ സൈന്യം ശ്രദ്ധ ആകർഷിക്കും. മറുവശത്ത് നിങ്ങൾ വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കണം. കേണൽ ജനറൽ ഗർബിനോടൊപ്പം ചേരുന്നതുപോലെ ഞാൻ വടക്കോട്ട് മാർച്ച് ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഭൂപടത്തിൽ കാണുന്ന ഈ വഴി തിരിഞ്ഞ് അവർ നമ്മളെക്കുറിച്ച് കേൾക്കുന്നതിനു മുമ്പ് ചാറ്റോ നോയറിൽ എത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ 20 ആളുകളുമായി. വളരെ നല്ലത് ക്യാപ്റ്റൻ. നാളെ രാവിലെ നിന്റെ തടവുകാരനോടൊപ്പം നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത രാത്രിയായിരുന്നു ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ തന്റെ 20 വിഷകാരികളുമായി ലിയാൻഡറിൽ നിന്ന് മാർച്ച് ചെയ്ത് വടക്കു പടിഞ്ഞാറോട്ടുള്ള പ്രധാന വഴി സ്വീകരിച്ചത്. 2 മൈൽ അകലെ അയാൾ പെട്ടെന്ന് ഒരു ഇടുങ്ങിയതും ആഴത്തിൽ ചരിഞ്ഞതുമായ പാതയിലൂടെ തിരിഞ്ഞു തന്റെ ആളെ തേടി വേഗത്തിൽ നടന്നു. ഉയരമുള്ള പോപ്പുലർ മരങ്ങൾക്കിടയിൽ ആടിയുലഞ്ഞുകൊണ്ട് ഇരുവശത്തുമുള്ള വയലുകളിൽ തുരുമ്പെടുക്കുന്ന നേർത്ത തണുത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആദ്യം ഒരു പരിചയസമ്പന്നനായ സർജന്റായ മോസറിനെയും കൂട്ടി നടന്നു. സർജന്റിന്റെ കൈത്തണ്ട ഫ്രഞ്ച് കർഷകന്റെ കൈത്തണ്ടയിൽ ഉറപ്പിച്ചിരുന്നു. പതിയിരുന്ന് ആക്രമണമുണ്ടായാൽ ആദ്യ വെടിയുണ്ട അദ്ദേഹത്തിന്റെ തലയിലൂടെയായിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചിരുന്നു. അവരുടെ പിന്നിൽ 20 കാലാൾപ്പടയാളികൾ ഇരുട്ടിലൂടെ മുഖം മഴയിലേക്ക് താഴ്ത്തി മൃദുവായ നനഞ്ഞ കളിമണ്ണിൽ ബൂട്ടുകൾ ഞെരുക്കി. അവർ എവിടേക്കാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണെന്നും അവർക്കറിയാമായിരുന്നു. ആ ചിന്ത അവരെ പിന്തുണച്ചു, കാരണം അവരുടെ സഖാക്കളുടെ നഷ്ടത്തിൽ അവർ കൈപേറിയിരുന്നു. അത് കുതിരപ്പടയുടെ ജോലിയായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ കുതിരപ്പട മുന്നേറുകയായിരുന്നു. കൂടാതെ റെജിമെന്റ് സ്വന്തം മരിച്ചവരോട് പ്രതികാരം ചെയ്യേണ്ടത് കൂടുതൽ ഉചിതമായിരുന്നു. അവർ ലിയാൻഡർ വിട്ടപ്പോൾ 8 മണിയായിരുന്നു. 11 മണിക്ക് ഹെറാൾഡിക് ശിലാഫലകങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞ 2 ഉയർന്ന തൂണുകൾ ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് അരികിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ ഗൈഡ് നിർത്തി. അത് തുറക്കാൻ ഉപയോഗിച്ചിരുന്ന മതിൽ ഇടിഞ്ഞു വീണു. പക്ഷേ ഗേറ്റ് ഇപ്പോഴും അതിന്റെ അടിത്തറയിൽ പടർന്നുകിടക്കുന്ന മുൾച്ചെടികൾക്കും കളകൾക്കും മുകളിൽ ഉയർന്നുനിന്നു. പ്രഷ്യക്കാർ അതിനെ ചുറ്റിനടന്ന് കഴിഞ്ഞ ശരത്കാലത്തിന്റെ ഇലകളാൽ മൂടപ്പെട്ട നീണ്ട അവന്യൂവിലൂടെ ഓക്ക് ശാഖകളുടെ ഒരു തുരങ്കത്തിന്റെ നിഴലിൽ രഹസ്യമായി മുന്നേറി. മുകളിൽ അവർ നിർത്തി വീണ്ടും ഒത്തുചേർന്നു. അവരുടെ മുന്നിൽ കറുത്ത നിഴൽ കിടന്നു. 2 മഴമേഘങ്ങൾക്കിടയിൽ നിന്നും പഴയ വീടിലൂടെ വെള്ളിയും നിഴലുമായി ചന്ദ്രൻ പ്രകാശിച്ചു. മുന്നിൽ താഴ്ന്ന കമാനാകൃതിയിലുള്ള വാതിലും ഒരു യുദ്ധമനുഷ്യന്റെ തുറന്ന തുറമുഖങ്ങൾ പോലെയുള്ള ചെറിയ ജനാലകളുടെ നിരകളുമുള്ള ഒരു എൽ ആകൃതിയിലായിരുന്നു അത്. മുകളിൽ കോണുകളിൽ ചെറിയ വൃത്താകൃതിയിലുള്ള തൂങ്ങിക്കിടക്കുന്ന ഗോപുരങ്ങളായി തകർന്ന ഒരു ഇരുണ്ട മേൽക്കൂര ഉണ്ടായിരുന്നു. ചന്ദ്രപ്രകാശത്തിൽ നിശബ്ദമായി കിടക്കുന്ന ദ്വാരം, പിന്നിൽ ആകാശത്തെ കറുപ്പിക്കുന്ന കീറിമുറിച്ച മേഘങ്ങളുടെ ഒരു പ്രവാഹം. താഴത്തെ ജനാലകളിൽ ഒന്നിൽ ഒരു വെളിച്ചം മിന്നി. ക്യാപ്റ്റൻ തന്റെ ആളുകളോട് തന്റെ ആജ്ഞകൾ മന്ത്രിച്ചു. ചിലർ മുൻവാതിലിലേക്ക് ഇഴഞ്ഞു നീങ്ങണം, ചിലർ പിന്നിലേക്ക്, ചിലർ കിഴക്കോട്ടും ചിലർ പടിഞ്ഞാറോട്ടും നോക്കണം. അയാളും സർജന്റും വെളിച്ചമുള്ള ജനാലയിലേക്ക് കാൽവിരലുകളിൽ കയറി ഒളിപ്പിച്ചു. വളരെ മോശമായി അലങ്കോലപ്പെട്ടതായി തോന്നുന്ന ഒരു ചെറിയ മുറിയായിരുന്നു അത്. ഒരു പാവം വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ ഒഴുകുന്ന മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കീറിയ പേപ്പർ വായിക്കുകയായിരുന്നു. അയാൾ തന്റെ മരക്ക് സേരയിൽ ഒരു പെട്ടിയിൽ കാലുകൾ വെച്ച് ചാരി നിന്നു. അതേസമയം ഒരു കുപ്പി വൈറ്റ് വൈൻ പകുതി നിറച്ച ടംബ്ലർ അരികിലെ സ്റ്റൂളിൽ പിടിച്ചു നിന്നു. സർജന്റ് തന്റെ സൂചി തോക്ക് ഗ്ലാസിലൂടെ തള്ളി. ആ മനുഷ്യൻ ഒരു നിലവിളിയോടെ എഴുന്നേറ്റു. നിങ്ങളുടെ ജീവനു വേണ്ടി നിശബ്ദത പാലിക്കുക. വീട് വളഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ചുറ്റും വന്ന് വാതിൽ തുറക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഒരു ദയയും കാണിക്കില്ല. ദൈവത്തെ ഓർത്ത് വെടിവെക്കരുത്. ഞാനത് തുറക്കും. കയ്യിൽ ചുരുട്ടിയ പേപ്പർ ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ട് അയാൾ മുറിയിൽ നിന്ന് ഒയിട്ടി. ഒരു നിമിഷം കഴിഞ്ഞ് പഴയ പൂട്ടുകളുടെ ഞരക്കവും കമ്പികളുടെ ശബ്ദവും. താഴ്ന്ന വാതിൽ തുറന്നു. പ്രഷ്യക്കാർ കല്ലുകൊണ്ട് അടയാളപ്പെടുത്തിയ വഴിയിലേക്ക് ഒഴുകി. ചാടൻ നോയറിലേക്കുള്ള കൗണ്ട് യൂസ്റ്റേസ് എവിടെയാണ്? എന്റെ യജമാനനെ, അവൻ പുറത്താണ് സർ. ഈ രാത്രിയിൽ പുറത്താണ്. നിങ്ങളുടെ ജീവിതം ഒരു നുണയ്ക്കാണ്. അത് സത്യമാണ് സർ. അവൻ പുറത്താണ്. എവിടെ? എനിക്കറിയില്ല. എന്താണ് ചെയ്യുന്നത്? എനിക്ക് പറയാൻ കഴിയില്ല. ഇല്ല, നിങ്ങളുടെ തോക്ക് ചൂണ്ടുന്നതിൽ അർത്ഥമില്ല സർ. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എനിക്കറിയാത്തത് നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് എന്നെ നിർബന്ധിക്കാൻ കഴിയില്ല. ഈ സമയത്ത് അവൻ പലപ്പോഴും പുറത്തുപോകാറുണ്ടോ? ഇടയ്ക്കിടെ. അവൻ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? നേരം പുലരുന്നതിനു മുമ്പ്. ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ ഒരു ജർമ്മൻ ശബദം ചെയ്തു. അന്ന് അയാൾക്ക് വെറുതെ യാത്ര ചെയ്യേണ്ടി വന്നു. ആ മനുഷ്യന്റെ ഉത്തരങ്ങൾ സത്യമാകാൻ സാധ്യതയില്ല. അത് അയാൾ പ്രതീക്ഷിച്ചതായിരിക്കാം, പക്ഷേ കുറഞ്ഞത് അയാൾ വീട് പരിശോധിച്ചുറപ്പാക്കും. മുൻവാതിലിൽ ഒരു പിക്കറ്റും പിന്നിൽ മറ്റൊന്നും വെച്ചുകൊണ്ട് സർജന്റും അയാളും വിറക്കുന്ന ബട്ട്ലറെ അവരുടെ മുന്നിൽ ഓടിച്ചു. അവന്റെ വിറക്കുന്ന മെഴുകുതിരി പഴയ ടേപ്സ്ട്രികൾക്കും താഴ്ന്ന ഓക്ക് റാഫ്റ്റർ സീലിംഗുകൾക്കും മുകളിലൂടെ വിചിത്രമായ മിന്നുന്ന നിഴലുകൾ അയച്ചു. താഴെയുള്ള വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച അടുക്കള മുതൽ രണ്ടാം നിലയിലെ ഡൈനിംഗ് ഹാൾ വരെ അവർ വീട് മുഴുവൻ തിരഞ്ഞു. സംഗീതജ്ഞർക്കായുള്ള ഗാലറിയും അതിന്റെ പഴക്കം ചെന്ന കറുത്ത പാനലിംഗും. പക്ഷേ എങ്ങും ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല. മുകളിൽ ഒരു അട്ടികയിൽ അവർ ബട്ട്ലറുടെ വൃദ്ധ ഭാര്യ മേരിയെ കണ്ടെത്തി. പക്ഷേ ഉടമ മറ്റു വേലക്കാരെയൊന്നും സൂക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ ആ കാര്യത്തിൽ സംതൃപ്തനാകാൻ വളരെ സമയമെടുത്തു. തിരയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വീടായിരുന്നു അത്. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം കയറാൻ കഴിയുന്ന നേർത്ത പടികൾ പീഡിപ്പിക്കുന്ന ഇടനാഴികളുടെ വരികളെ ബന്ധിപ്പിച്ചു. ചുവരുകൾ വളരെ കട്ടിയുള്ളതായിരുന്നു. ഓരോ മുറിയും അയൽക്കാരനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ചുവരിൽ 6 അടി താഴ്ചയുള്ള ജനാലകൾ ഉള്ളപ്പോൾ വലിയ അടുപ്പുകൾ ഓരോന്നിലും കൊത്തിക്കൊണ്ടുപോയി. ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ തന്റെ കാലുകൾ കൊണ്ട് ചവിട്ടി, കർട്ടനുകൾ വലിച്ചുകീറി, വാളിന്റെ പൊമ്മൽ കൊണ്ടടിച്ചു. രഹസ്യ ഒളിത്താവളങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെത്താൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിരുന്നില്ല. ഡബിൾ ക്വോട്ട്: എനിക്കൊരു ആശയമുണ്ട്. ഒടുവിൽ അദ്ദേഹം സർജന്റിനോട് ജർമ്മൻ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ആളുടെ മേൽ നിങ്ങൾ ഒരു കാവൽക്കാരനെ നിയമിക്കുകയും അവൻ ആരുമായും ആശയവിനിമയം നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. അതെ, ക്യാപ്റ്റൻ. മുന്നിലും പിന്നിലും 4 പേരെ പതിയിരുന്ന് നിർത്തണം. നേരം പുലരുമ്പോൾ നമ്മുടെ പക്ഷിക്കൂട്ടിലേക്കും ബാക്കിയുള്ള ക്യാപ്റ്റനിലേക്കും മടങ്ങിവരാൻ ഇത് മതിയാകും. അവർ അടുക്കളയിൽ അത്താഴം കഴിക്കട്ടെ. ഇയാൾ നിങ്ങൾക്ക് മാംസവും വീഞ്ഞും വിളമ്പും നൽകും. ഇതൊരു വന്യമായ രാത്രിയാണ്. നമ്മൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളേക്കാൾ മികച്ചതായിരിക്കും. പിന്നെ നീയും ക്യാപ്റ്റനോ? ഞാൻ എന്റെ അത്താഴം ഇവിടെ ഡൈനിംഗ് ഹാളിൽ കൊണ്ടുപോകും. മരക്കഷണങ്ങൾ നിരത്തിവച്ചിരിക്കുന്നു, നമുക്ക് തീ കത്തിക്കാം. എന്തെങ്കിലും അലാറമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. അത്താഴത്തിന് നിങ്ങൾക്ക് എനിക്ക് എന്തു തരാൻ കഴിയും? നിങ്ങൾ അരോചകനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഞാൻ ഉത്തരം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഒരു കുപ്പി പുതിയ ക്ലാരറ്റും ഒരു കോൾഡ് പുള്ളറ്റും കണ്ടെത്തുക എന്നതാണ്. അത് വളരെ നന്നായി ചെയ്യും. ഒരു ഗാർഡ്, സാർജന്റ്, അവൻ നമ്മെ എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ ഒരു ബയൻഡിന്റെ അവസാനം അനുഭവിക്കട്ടെ. ക്യാപ്റ്റൻ ബംഗാർട്ടൻ ഒരു പഴയ പ്രചാരകനായിരുന്നു. കിഴക്കൻ പ്രവിശ്യകളിലും അതിനുമുമ്പ് ബൊഹീമിയയിലും ശത്രുവിനെ ആക്രമിക്കാനുള്ള കല അദ്ദേഹം പഠിച്ചിരുന്നു. ബട്ട്ലർ അത്താഴം കൊണ്ടുവരുമ്പോൾ സുഖകരമായ ഒരു രാത്രിക്കുള്ള ഒരുക്കങ്ങളിൽ അദ്ദേഹം മുഴുകി. മദ്യമേശപ്പുറത്ത് 10 മെഴുകുതിരികളുടെ മെഴുകുതിരി കത്തിച്ചു. തീ ഇതിനകം കത്തിക്കൊണ്ടിരുന്നു. സന്തോഷത്തോടെ പൊട്ടിത്തെറിച്ചു. മുറിയിലേക്ക് നീലയും രൂക്ഷവുമായ പുകയുടെ തിരമാലകൾ അയച്ചു. ക്യാപ്റ്റൻ ജനാലയ്ക്കരികിലേക്ക് നടന്നു, പുറത്തേക്ക് നോക്കി. ചന്ദ്രൻ വീണ്ടും അകത്തേക്ക് പോയി. കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റിന്റെ ആഴത്തിലുള്ള നെടുവീർപ്പ് അയാൾക്ക് കേൾക്കാമായിരുന്നു. മരങ്ങളെല്ലാം ഒരു ദിശയിലേക്ക് ആടുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. അവന്റെ സുഖപ്രദമായ മുറികൾക്കും തണുത്ത പക്ഷിക്കും ബട്ട്ലർ തനിക്കായി കൊണ്ടുവന്ന വീഞ്ഞിന്റെ കുപ്പിക്കും ഒരു ആവേശം നൽകിയ ഒരു കാഴ്ചയായിരുന്നു അത്. തന്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം അയാൾ ക്ഷീണിതനും വിശപ്പും അനുഭവപ്പെട്ടതിനാൽ അവൻ തന്റെ വാൾ, ഹെൽമെറ്റ്, റിവോൾവർ ബെൽറ്റ് എന്നിവ ഒരു കസേരയിലേക്ക് എറിഞ്ഞ് അത്താഴത്തിൽ ആകാംക്ഷയോടെ വീണു. പിന്നെ തന്റെ മുന്നിൽ വീഞ്ഞ് ഗ്ലാസ്, ചുണ്ടുകൾക്കിടയിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് അവൻ കസേര പിന്നിലേക്ക് ചരിച്ച് ചുറ്റും നോക്കി. അവൻ ഒരു മുറിയിലിരുന്നു. അവന്റെ വെള്ളിത്തോളിൽ കെട്ടിയിരിക്കുന്ന സ്ട്രാപ്പുകളിലും അവന്റെ കനത്ത പുരികങ്ങളിലും മഞ്ഞമീശയിലും തിളങ്ങുന്ന തിളക്കമുള്ള പ്രകാശത്തിന്റെ ചെറിയ വൃത്തം. എന്നാൽ ആ വൃത്തത്തിന് പുറത്ത് പഴയ ഡൈനിംഗ് ഹാളിൽ കാര്യങ്ങൾ അവ്യക്തവും നിഴലുമായിരുന്നു. രണ്ടു വശങ്ങൾ ഓക്ക് പാനലായിരുന്നു. രണ്ടെണ്ണം മങ്ങിയ തുണിത്തരങ്ങൾ കൊണ്ട് തൂക്കിയിട്ടിരുന്നു. അതിൽ വേട്ടക്കാരും നായ്ക്കളും മാനുകളും ഇപ്പോഴും മങ്ങിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അടുപ്പിന് മുകളിൽ കുടുംബത്തിന്റെയും അതിന്റെ സഖ്യങ്ങളുടെയും ജ്വാലകളുള്ള ഹെറാൾഡിക് ഷീൽഡുകളുടെ നിരകളുണ്ടായിരുന്നു. അവയിൽ ഓരോന്നിലും മാരകമായ സാൾട്ടിയർ കുരിശ് പൊട്ടിപ്പുറപ്പെട്ടു. ഷാഡൻനോയറിന്റെ പഴയ സെനർമാരുടെ 4 ചിത്രങ്ങൾ അടുപ്പിനെ അഭിമുഖീകരിച്ചു. പരുന്തുമൂക്കുകളും ധീരമായ ഉയർന്ന സവിശേഷതകളുമുള്ള എല്ലാ പുരുഷന്മാരും പരസ്പരം സാമ്യമുള്ളതിനാൽ വസ്ത്രത്തിനു മാത്രമേ കുരിശുയുദ്ധക്കാരനെ ഫ്രണ്ടിന്റെ കുതിരപ്പടയാളിയിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയൂ. തന്റെ അത്താഴത്തിൽ ഭാരമുള്ള ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ തന്റെ കസേരയിൽ കിടന്നു. പുകയില പുകയുടെ മേഘങ്ങൾക്കിടയിലൂടെ അവരെ നോക്കി. ബാൾട്ടിക് തീരത്തുനിന്നുള്ള ഒരു മനുഷ്യനെ ഈ അഭിമാനിയായ നോർമൻ പ്രഭുക്കന്മാരുടെ പൂർവിക ഹാളിൽ തന്റെ അത്താഴം കഴിക്കാൻ അയച്ച വിചിത്രമായ അവസരത്തെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ തീ ചൂടായിരുന്നു. ക്യാപ്റ്റന്റെ കണ്ണുകൾ കനത്തിരുന്നു. അവന്റെ താടി പതുക്കെ നെഞ്ചിൽ അമർന്നു. 10 മെഴുകുതിരികൾ വിശാലമായ വെളുത്ത തലയോട്ടിയിൽ തിളങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ ശബ്ദം അവനെ അവന്റെ കാലുകളിലേക്ക് എത്തിച്ചു. ഒരു നിമിഷം എതിർവശത്തുള്ള ചിത്രങ്ങളിലൊന്ന് അതിന്റെ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് വന്നതായി അവന്റെ അന്താളിച്ച ഇന്ദ്രിയങ്ങൾക്ക് തോന്നി. അവിടെ മേശയുടെ അരികിൽ അവന്റെ കൈകളുടെ അകലത്തിൽ ഒരു വലിയ മനുഷ്യൻ നിശബ്ദനായി, ചലനരഹിതനായി, അവന്റെ ഉഗ്രവും തിളങ്ങുന്നതുമായ കണ്ണുകൾ ഒഴികെ ജീവന്റെ ഒരു ലക്ഷണവുമില്ലാതെ നിൽക്കുന്നു. അവൻ കറുത്ത മുടിയുള്ളവനും ഒലിവ് തൊലിയുള്ളവനും കറുത്ത താടിയുടെ കൂർത്ത മുഴയും അവന്റെ എല്ലാ സവിശേഷതകളും ഓടുന്നതായി തോന്നുന്ന ഒരു വലിയ ഉഗ്രമായ മൂക്കുമുള്ളവനായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ആപ്പിൾ പോലെ അവന്റെ കവിളുകൾ ചുളിവുകൾ വീണു. പക്ഷേ അവന്റെ തോളിലെ വ്യാപ്തിയും അസ്ഥിചരടുകളുള്ള കൈകളും പ്രായത്തിന് താങ്ങാനാവാത്ത ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നു. അവന്റെ കൈകൾ അവന്റെ വളഞ്ഞ നെഞ്ചിൽ മടക്കി. അവന്റെ വായിൽ ഒരു സ്ഥിരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ആയുധങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടരുത്. പ്രഷ്യൻ അവ വെച്ചിരുന്ന ഒഴിഞ്ഞ കസേരയിലേക്ക് ഒരു നോട്ടം വീശിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ അനുവദിച്ചാൽ രഹസ്യവഴികളാൽ തേൻ നിറഞ്ഞ ഒരു വീട്ടിൽ സ്വയം സുഖപ്പെടുത്താൻ നിങ്ങൾ അല്പം അവിവേകിയാണ്. നിങ്ങളുടെ അത്താഴത്തിൽ 40 പേർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമുണ്ടാകും. ആഹാ, പിന്നെ എന്ത്! ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ മുഷ്ടി ചുരുട്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഫ്രഞ്ചുകാരൻ റിവോൾവർ ഉയർത്തിപ്പിടിച്ചു. അത് വലതു കൈയിൽ പിടിച്ചു. ഇടതു കൈകൊണ്ട് ജർമ്മനിയെ തന്റെ കസേരയിലേക്ക് തിരികെ പിടിച്ചു. പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ഇരിപ്പിടം നിലനിർത്തൂ, അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഇതിനകം തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കല്ല് തറകളിൽ നിന്ന് ഒരാൾക്കടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എത്ര കുറച്ച് മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നത് അതിശയകരമാണ്. നിങ്ങളുടെ കമാൻഡിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിച്ചു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. നിങ്ങളുടെ പേര് എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ? ഞാൻ 24-സ്വരചിഹ്നം ആമത് ബോസെൻ റെജിമെന്റിലെ ക്യാപ്റ്റൻ ബാൽഗാർട്ടനാണ്. നിങ്ങളുടെ ഫ്രഞ്ച് മികച്ചതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ മിക്ക നാട്ടുകാരെയും പോലെ നിങ്ങൾ PAB ആക്കാൻ ആഗ്രഹിക്കുന്നു. അവർ കരയുന്നത് കേട്ട് എനിക്ക് അല്പം രസമുണ്ട്. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് സംശയമില്ല. ചാറ്റുനോയറിന്റെ കൗണ്ട് കൃത്യമായി. നിങ്ങൾ എന്റെ കൊട്ടാരം സന്ദർശിച്ചിരുന്നെങ്കിൽ അത് ഒരു ദൗർഭാഗ്യമാകുമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് നിരവധി ജർമ്മൻ പട്ടാളക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ മുമ്പ് ഒരു ഓഫീസറുമായി ഒരിക്കലും ബന്ധമില്ല. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ തന്റെ കസേരയിൽ നിശ്ചലനായിരുന്നു. ധൈര്യശാലിയാണെങ്കിലും ഈ മനുഷ്യന്റെ രീതിയിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അത് അവന്റെ ചർമ്മത്തെ ഭയത്താൽ ഇഴയിച്ചു. അവന്റെ കണ്ണുകൾ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി, പക്ഷേ അവന്റെ ആയുധങ്ങൾ പോയി. ഒരു പോരാട്ടത്തിൽ അവൻ അത് കണ്ടു. ഈ ഭീമാകാരമായ എതിരാളിക്ക് അവനൊരു കുട്ടി മാത്രമായിരിക്കും. കൗണ്ട് ക്ലാരക് കുപ്പിയെടുത്ത് വെളിച്ചത്തതിന് നേരെ പിടിച്ചു. ഡബിൾ ക്വോട്ട് ടട്ട്, അദ്ദേഹം പറഞ്ഞു. പിയറിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണോ ഇത്? ക്യാപ്റ്റൻ വാങ്കാർട്ടൻ, നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നമ്മളിത് മെച്ചപ്പെടുത്തണം. അദ്ദേഹം തന്റെ ഷൂട്ടിംഗ് ജാക്കറ്റിൽ തൂക്കിയിട്ടിരുന്ന ഒരു വിസിൽ മുഴക്കി. വൃദ്ധന്റെ ദാസൻ തൽക്ഷണം മുറിയിലെത്തി. ബിൻ 15-ൽ നിന്നുള്ള ഷോംബർട്ട് അയാൾ കരഞ്ഞു. ഒരു മിനിറ്റിന് ശേഷം ചിലന്തിവലകളുള്ള ഒരു ചാരനിറത്തിലുള്ള കുപ്പിവെള്ളം. ഒരു നഴ്സ് ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ടുപോയി. കൗണ്ട് രണ്ട് ഗ്ലാസുകൾ വക്കോളം നിറച്ചു. കുടിക്കൂ, അദ്ദേഹം പറഞ്ഞു. ഇത് എന്റെ നിലവറകളിൽ ഏറ്റവും മികച്ചതാണ്. റൂണിനും പാരീസിനും ഇടയിൽ പൊരുത്തപ്പെടാൻ പാടില്ല. കുടിക്കൂ, സന്തോഷിക്കൂ. താഴെ തണുത്ത സന്ധികളുണ്ട്. ഫ്ലൂരിൽ നിന്ന് പുതുതായി വന്ന രണ്ട് ലോബ്സ്റ്ററുകളുണ്ട്. രണ്ടാമതൊരു രുചികരമായ അത്താഴത്തിന് നിങ്ങൾ ധൈര്യപ്പെടില്ലേ? ജർമ്മൻ ഓഫീസർ തലയാട്ടി. എന്നിരുന്നാലും അവൻ ഗ്ലാസ് ഊറ്റിയെടുത്തു. അവന്റെ ആതിഥേയൻ അത് വീണ്ടും നിറച്ചു. ഈ അല്ലെങ്കിൽ ആ രുചികരമായ ഭക്ഷണത്തിന് ഓർഡർ നൽകാൻ അവനെ നിർബന്ധിച്ചു. എന്റെ വീട്ടിൽ നിങ്ങളുടെ കൈവശമില്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ശരി, നിങ്ങൾ നിങ്ങളുടെ വീഞ്ഞു കുടിക്കുമ്പോൾ ഒരു കഥ പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കും. ഏതെങ്കിലും ജർമ്മൻ ഓഫീസറോട് അത് പറയാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. എന്റെ മകൻ, എന്റെ ഏക മകൻ യൂസ്റ്റസ് പിടിക്കപ്പെട്ട് രക്ഷപ്പെടുന്നതിനിടെ മരിച്ചു. ഇതൊരു കൗതുകകരമായ ചെറിയ കഥയാണ്. നിങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അത് അപ്പോൾ എന്റെ മകൻ പീരങ്കിപ്പടയിലായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാപ്റ്റൻ ബംഗാർട്ടൻ എന്ന നല്ല ചെറുപ്പക്കാരനും അവന്റെ അമ്മയുടെ അഭിമാനവും. അവന്റെ മരണവാർത്ത ഞങ്ങളെ അറിയിച്ച് ഒരു ആഴ്ചയ്ക്കുള്ളിൽ അവൾ മരിച്ചു. അവന്റെ കൂടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ ഓഫീസറാണ് അത് കൊണ്ടുവന്നത്. എന്റെ മകൻ മരിക്കുമ്പോൾ അയാൾ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓഗസ്റ്റ് 4-ന് വിസോൺബർഗിൽ യൂസ്റ്റസിനെ കൊണ്ടുപോയി. തടവുകാരെ പല ഗ്രൂപ്പുകളായി വിഭജിച്ച് വ്യത്യസ്ത വഴികളിലൂടെ ജർമ്മനിയിലേക്ക് തിരിച്ചയച്ചു. 5-ാം തീയതി യൂസ്റ്റസിനെ ലെർബർഗ് എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കമാൻഡിലുള്ള ജർമ്മൻ ഓഫീസറുടെ ദയയോടെ അദ്ദേഹം കണ്ടുമുട്ടി. ഈ നല്ല കേണൽ വിശന്ന കുട്ടിയെ അത്താഴം കഴിക്കാൻ ക്ഷണിച്ചു. അവന്റെ കൈവശമുള്ളതിൽ ഏറ്റവും മികച്ചത് അവന് നൽകി. ഞാൻ നിങ്ങൾക്കായി ചെയ്യാൻ ശ്രമിച്ചതുപോലെ നല്ല വീഞ്ഞിന്റെ ഒരു കുപ്പി തുറന്നു. അവന്റെ സ്വന്തം കേസിൽ നിന്ന് ഒരു സിഗാർ അവന് കൊടുത്തു. എന്റെ കൈയിൽ നിന്ന് ഒന്നെടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. ഡബിൾ ക്വോട്ട്. ജർമ്മൻ വീണ്ടും തലയാട്ടി. പുഞ്ചിരിക്കുന്ന ചുണ്ടുകളെയും തിളങ്ങുന്ന കണ്ണുകളെയും നോക്കി ഇരുന്നപ്പോൾ തന്റെ കൂട്ടുകാരനോടുള്ള ഭയം വർദ്ധിച്ചു. കേണൽ, ഞാൻ പറഞ്ഞതുപോലെ എന്റെ പയ്യനോട് നല്ലവനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ തടവുകാരെ പിറ്റേന്ന് റൈൻ കടന്ന് എറ്റ്ലിംഗനിലേക്ക് മാറ്റി. അവിടെ അവർക്ക് തുല്യ ഭാഗ്യമുണ്ടായിരുന്നില്ല. അവരെ കാവൽ നിർത്തിയ ഓഫീസർ ഒരു കൊള്ളക്കാരനും വില്ലനുമായിരുന്നു, ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ. തന്റെ അധികാരത്തിൽ വീണുപോയ ധീരരായ പുരുഷന്മാരെ അപമാനിക്കുന്നതിലും മോശമായി പെരുമാറുന്നതിലും അയാൾക്ക് സന്തോഷം തോന്നി. ആ രാത്രിയിൽ എന്റെ മകൻ അവന്റെ ചില പരിഹാസങ്ങൾക്ക് കഠിനമായി മറുപടി നൽകിയപ്പോൾ അയാൾ അവന്റെ കണ്ണിൽ ഇങ്ങനെ അടിച്ചു. പ്രഹരത്തിന്റെ ശബ്ദം ഹാളിലൂടെ മുഴങ്ങി. ജർമ്മനിയുടെ മുഖം മുന്നോട്ടു വീണു. കൈമുകളിലേക്ക്, വിരലുകളിലൂടെ രക്തമൊഴുകി. കൗണ്ട് വീണ്ടും അവന്റെ കസേരയിലിരുന്നു. അടിയിൽ എന്റെ പയ്യൻ വികൃതനായി. ഈ വില്ലൻ അവന്റെ രൂപത്തെ അവന്റെ പരിഹാസത്തിന് പാത്രമാക്കി. കുത്ത്. വഴിയിൽ ഇപ്പോൾ നിങ്ങൾ അല്പം തമാശക്കാരനായി കാണപ്പെടുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ കുഴപ്പത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്ന് നിങ്ങളുടെ കേണൽ തീർച്ചയായും പറയും. എന്നിരുന്നാലും എന്റെ മകന്റെ ചെറുപ്പവും പോക്കറ്റുകൾ കാലിയായിരുന്നതിനാൽ അവന്റെ ദാരിദ്ര്യവും ഒരു ദയയുള്ള മേജറുടെ സഹതാപം ഉണർത്തി. യാതൊരു സുരക്ഷയും കൂടാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 നെപ്പോളിയൻ നാണയങ്ങൾ അയാൾക്ക് നൽകി. ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ, നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഈ 10 സ്വർണ നാണയങ്ങൾ തിരികെ നൽകി. കാരണം എനിക്ക് കടം കൊടുത്തയാളുടെ പേര് അറിയാൻ കഴിയില്ല. എന്റെ മകനോട് കാണിച്ച ഈ ദയയ്ക്ക് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ളവനാണ്. അകമ്പടിക്ക് നേതൃത്വം നൽകിയ നീചനായ സ്വേച്ഛാധിപതി തടവുകാരെ ഡെർലാക്കിലേക്കും അവിടെ നിന്ന് കാളിലേക്കും കൊണ്ടുപോയി. ചാറ്റോനോയറിന്റെ ആത്മാവ് ഒരു പ്രശസ്ത കീഴടങ്ങളിലൂടെ അവന്റെ കോപം മാറ്റാൻ കുനിയാത്തതിനാൽ അവൻ എന്റെ മകന്റെ മേൽ എല്ലാ രോഷവും കൂമ്പാരമാക്കി. ഹൃദയത്തിന്റെ രക്തം അവന്റെ കൈയിൽ ഇനിയും കട്ടപിടിക്കാൻ പോകുന്ന ഈ ഭീരുവായ വില്ലനായ ഞാൻ എന്റെ മകനെ തുറന്ന കൈകൊണ്ട് അടിക്കാനും അവനെ ചവിട്ടാനും മീശയിൽ നിന്ന് രോമങ്ങൾ പറിച്ചെടുക്കാനും അങ്ങനെ ഉപയോഗിക്കാനും ധൈര്യപ്പെട്ടു. ജർമ്മൻ പുളഞ്ഞു കഷ്ടപ്പെട്ടു. പ്രഹരങ്ങൾ വർഷിച്ച ഈ വലിയ ഭീമന്റെ കൈകളിൽ അയാൾ നിസ്സഹായനായിരുന്നു. ഒടുവിൽ അന്ധനും പകുതി ബോധരഹിതനുമായ അയാൾ കാലിൽ കിടന്നുറങ്ങി. വീണ്ടും വലിയ ഓക്ക് കസേരയിലേക്ക് എറിയപ്പെടുക മാത്രമാണ് ചെയ്തത്. ബലഹീനമായ കോപത്തിലും ലജ്ജയിലും അയാൾ കരഞ്ഞു. തന്റെ സ്ഥാനത്തിന്റെ അപമാനം കണ്ട് എന്റെ കുട്ടി പലപ്പോഴും കണ്ണുനീർ വാർത്തു, എണ്ണൽ തുടർന്നു. ധിക്കാരിയും അനുകമ്പയില്ലാത്തവനുമായ ഒരു ശത്രുവിന്റെ കൈകളിൽ നിസ്സഹായനാകുന്നത് കൈപ്പേറിയ കാര്യമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും. എന്നിരുന്നാലും കാളിന്റെ റുയറിലെത്തിയപ്പോൾ തന്റെ കാവൽക്കാരന്റെ ക്രൂരതയാൽ മുറിവേറ്റ അവന്റെ മുഖം ഒരു യുവ ബവേറിയൻ സബ്ലട്ടൻ ബന്ധിക്കപ്പെട്ടിരുന്നു. അവന്റെ രൂപം അവനെ സ്പർശിച്ചു. നിങ്ങളുടെ കണ്ണിൽ നിന്ന് രക്തം വരുന്നത് കണ്ടതിൽ എനിക്ക് ഖേദമുണ്ട്. അപ്പോൾ എന്റെ സിൽക്ക് തൂവാല കൊണ്ട് അത് കെട്ടാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? അയാൾ മുന്നോട്ടു കുനിഞ്ഞു, പക്ഷേ ജർമ്മൻ കൈമാറ്റി. ഞാൻ നിങ്ങളുടെ ശക്തിയിലാണ്, രാക്ഷസൻ, അയാൾ നിലവിളിച്ചു. നിങ്ങളുടെ ക്രൂരതകൾ എനിക്ക് സഹിക്കാൻ കഴിയും, പക്ഷേ നിങ്ങളുടെ കാപട്യം സഹിക്കാൻ കഴിയില്ല. കൗണ്ട് തോളിൽ കുലുക്കി. കാര്യങ്ങൾ സംഭവിച്ചതുപോലെ ഞാൻ അവയുടെ ക്രമത്തിലെടുക്കുന്നു, അദ്ദേഹം പറഞ്ഞു. തെറ്റാനെറ്റായി സംസാരിക്കാൻ കഴിയുന്ന ആദ്യത്തെ ജർമ്മൻ ഓഫീസറോട് അത് പറയാൻ ഞാൻ പ്രതിജ്ഞയെടുത്തു. ഞാനൊന്ന് നോക്കട്ടെ. കാൾസ്റൂയറിലെ യുവ ബവേറിയൻ വരെ ഞാൻ എത്തിയിരുന്നു. ശസ്ത്രക്രിയയിൽ എനിക്കുള്ളത്ര ചെറിയ വൈദഗ്ധ്യം ഉപയോഗിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കാത്തതിൽ ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നു. കാൾസ്റൂയറിൽ എന്റെ കുട്ടി പഴയ കാസേർണിൽ തടവിലായിരുന്നു. അവിടെ അവൻ രണ്ടാഴ്ച താമസിച്ചു. അവന്റെ തടവിലെ ഏറ്റവും മോശം വേദന വൈകുന്നേരം അവന്റെ ജനാലേക്കരികിൽ ഇരിക്കുമ്പോൾ ഗാരിസണിലെ ചില മര്യാദയില്ലാത്ത ശാപങ്ങൾ അവന്റെ സ്ഥാനമുപയോഗിച്ച് അവനെ പരിഹസിക്കുമായിരുന്നു എന്നതാണ്. അത് എന്നെ ഓർമ്മിപ്പിക്കുന്നു, ക്യാപ്റ്റൻ, നീ റോസാപ്പൂക്കളുടെ കിടക്കയിൽ ഉറച്ചു നിൽക്കുന്നില്ല, അല്ലേ? നീ ഒരു ചെന്നായയെ കൊടുക്കാൻ വന്നതാണ്. എന്റെ മനുഷ്യ, ഇപ്പോൾ മൃഗം അതിന്റെ പല്ലുകൾ നിങ്ങളുടെ തൊണ്ടയിൽ ഇട്ടിരിക്കുന്നു. ഒരു കുടുംബനാഥനും ആ നന്നായി നിറച്ച ട്യൂണിക്ക് നോക്കി ഞാൻ വിധിക്കണം. ശരി, വിധവയായ മൂർ വലിയ കാര്യമൊന്നും ചെയ്യില്ല. അവർ സാധാരണയായി വിധവകളായി തുടരില്ല. കസേരയിലേക്ക് തിരികെ കയറൂ, നായേ. എന്റെ കഥ തുടരട്ടെ. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ മകനും അവന്റെ സുഹൃത്തും രക്ഷപ്പെട്ടു. അവർ നേരിട്ട അപകടങ്ങളെക്കുറിച്ചോ അവർ സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചോ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. വേഷമാരി നടക്കാൻ അവർ ഒരു കാട്ടിൽ കിടത്തിയ രണ്ട് കർഷകരുടെ വസ്ത്രങ്ങൾ എടുക്കേണ്ടി വന്നു. പകൽ ഒളിച്ചും രാത്രിയിൽ യാത്ര ചെയ്തും അവർ റെമിയുടെ അത്രയും ദൂരം ഫ്രാൻസിലേക്ക് എത്തിയിരുന്നു. ജർമ്മൻ രേഖകൾ കടക്കാൻ ഒരു മൈൽ അകലെ ആയിരുന്നു അവർ. ഊലാൻസിന്റെ ഒരു പട്രോളിംഗ് അവരുടെ നേരെ വന്നു. ആഹ്, അത് ബുദ്ധിമുട്ടായിരുന്നു, അല്ലേ? അവർ ഇത്രയും ദൂരമെത്തി സുരക്ഷിതത്വത്തിനടുത്തായിരുന്നപ്പോൾ. കൗണ്ട് തന്റെ വിസിൽ ഇരട്ടി വിളിച്ചു പറഞ്ഞു, മൂന്ന് കഠിനമുഖമുള്ള കർഷകർ മുറിയിലേക്ക് പ്രവേശിച്ചു. അവർ എന്റെ ഊലാൻസിനെ പ്രതിനിധീകരിക്കണം, അദ്ദേഹം പറഞ്ഞു. ശരി, കമാൻഡിലെ ക്യാപ്റ്റൻ, ഈ പുരുഷന്മാർ ജർമ്മൻ രേഖകൾക്കുള്ളിൽ സിവിലിയൻ വസ്ത്രം ധരിച്ച ഫ്രഞ്ച് പട്ടാളക്കാരാണെന്ന് കണ്ടെത്തി. വിചാരണയോ ചടങ്ങോ ഇല്ലാതെ അവരെ തൂക്കിലേറ്റി. ജീൻ, മദ്യബീം ഏറ്റവും ശക്തമാണെന്ന് ഞാൻ കരുതുന്നു. ആ നിർഭാഗ്യവാനായ പട്ടാളക്കാരനെ കസേരയിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ മുറിയിലാകെ വ്യാപിച്ചുകിടക്കുന്ന വലിയ ഓക്ക് മരക്കൊമ്പുകളിൽ ഒന്നിനു മുകളിലൂടെ ഒരു കയർ വലിച്ചെറിഞ്ഞിരുന്നു. ചരട് അയാളുടെ തലയിലൂടെ വഴുതിപ്പോയി. തൊണ്ടയിൽ അതിന്റെ കഠിനമായ പീയിട്ടി അയാൾക്ക് അനുഭവപ്പെട്ടു. മൂന്ന് കർഷകരും മറ്റേ അറ്റം പിടിച്ചു. അവന്റെ കൽപ്പനകൾക്കായി കൗണ്ടിലേക്ക് നോക്കി. വിളറിയതും എന്നാൽ ഉറച്ചതുമായ ഓഫീസർ കൈകൾ കൂപ്പി തന്നെ പീഡിപ്പിച്ച ആ മനുഷ്യനെ ധിക്കാരത്തോടെ നോക്കി. ഇപ്പോൾ നീ മരണത്തെ മുഖാമുഖം കാണുന്നു. നിന്റെ ചുണ്ടുകളിൽ നിന്ന് നീ പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മകനും മരണത്തെ മുഖാമുഖം കണ്ടു. അവനും പ്രാർത്ഥിച്ചു. ഒരു ജനറൽ ഓഫീസർ വന്ന് ആ കുട്ടി തന്റെ അമ്മയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടു. അത് അവനെ ഇളക്കി. അവൻ ഒരു പിതാവായതിനാൽ അവൻ തന്റെ ഊളന്മാരെ ആജ്ഞാപിച്ചു, ശിക്ഷിക്കപ്പെട്ട ആളുടെ അരികിൽ മാത്രം സഹായിയായി നിന്നു. ഒരു വൃദ്ധ കുടുംബത്തിലെ ഏക മകനാണെന്നും അവന്റെ അമ്മയ്ക്ക് ആരോഗ്യം മോശമാണെന്നും കുട്ടിക്ക് പറയാനുള്ളത് കേട്ടപ്പോൾ ഞാനിത് വലിച്ചെറിയുമ്പോൾ അവൻ കയർ വലിച്ചെറിഞ്ഞു. ഞാൻ നിന്നെ ചുംബിക്കുമ്പോൾ അവൻ അവന്റെ കവിളിൽ ചുംബിച്ചു. ഞാൻ പോകാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ അവനെ പോകാൻ നിർബന്ധിച്ചു. എന്റെ മകനെ കൊന്നൊടുക്കിയ പനിയെ ആർക്കും തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മാന്യനായ ജനറലിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ നിങ്ങളുടെ തലയിൽ പതിക്കട്ടെ. അങ്ങനെ വികൃതനായി, അന്ധനായി, രക്തസ്രാവത്തോടെ ക്യാപ്റ്റൻ ബാൽഗാർട്ടൻ ഡിസംബർ മാസത്തിലെ ആ വന്യമായ പ്രഭാതത്തിലെ കാറ്റിലേക്കും മഴയിലേക്കും ചാടിവീണു. ഗ്രേഗ് വാഗ്ലാൻഡ് വായിച്ച സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ചാറ്റോ നോയറിന്റെ പ്രഭുവിന്റെ അവസാനമാണിത്. മാഗ്ബി ഓഡിയോ 2019.